അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. അമ്മാ ബഅദു, തിങ്കളാഴ്ച തോറും നമ്മൾ നടത്തിവരുന്ന ചെറിയ ഒരു ഹദീസ് ക്ലാസ്, അഅമാലുൻ യസീറ വഉജൂറുൻ അദീമ, ലളിതമായ കർമ്മങ്ങൾ മഹത്തായ പ്രതിഫലങ്ങൾ എന്ന പേരുള്ള കൃതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അതിൽ ബാബുൽ അദ്ക്കാറാണ് ഇന്നെടുക്കേണ്ടത്, ദിക്റുമായി ബന്ധപ്പെട്ട അധ്യായം. ദിക്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിനുള്ള മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം നമ്മുടെ ശരീരത്തിൽ വല്ല വേദനകളും സംഭവിക്കുമ്പോൾ ആ വേദനയ്ക്ക് നമ്മൾ സ്വയം മന്ത്രിക്കാനുള്ള ഒരു മന്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വേദനയ്ക്കുള്ള മന്ത്രം. അതാണ് ഇന്നത്തെ ഹദീസിൽ തുടക്കത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സവാബു മൻ ആലമഹു ശൈഉ മിൻ ജസദിഹി ഫഖാല ഹാദിഹിൽ കലിമാത്ത്. ശരീരത്തിൽ എവിടെയെങ്കിലും വേദനയുണ്ടായിട്ട് ഈ പറഞ്ഞ ഇപ്രകാരം പറയുന്ന ആൾക്കുള്ള പ്രതിഫലം. عن عثمان بن عبد العاص رضي الله عنه انه شكا الى رسول الله صلى الله عليه وسلم وجعا يجده في جسده منذ اسلم فقال له رسول الله صلى الله عليه وسلم لع يدك على الذي يؤلم من جسدك وقل بسم الله ثلاثا وقل سبع مرات اعوذ بعزه الله وقدرته من شر ما اجد واحاذر رواه مسلم وابو داود والترمذي وزاد قال ففعلت ذلك فاذهب الله ما كان بي فلم ازل امر بها اهلي وغيرهم. امام مسلم ابو داود ترمذي പോലെയുള്ളവർ ഉദ്ധരിച്ചിട്ടുള്ള പ്രബലമായ ഒരു ഹദീസാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹിയോട് പരാതിപ്പെട്ടു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതു മുതൽ എന്റെ ശരീരത്തിൽ ഒരു വേദന ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേദന ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദനയുള്ളത് അവിടെ നീ നിന്റെ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ലാ എന്ന് മൂന്ന് തവണ പറയുക. ബിസ്മില്ലാ റഹ്മാൻ റഹീം ഒന്നും വേണ്ട, ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ, എന്നിട്ട് ഏഴു തവണ ഇനി പറയുന്ന ഈ ദിക്ര് ചൊല്ല. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. ഒന്ന് പറഞ്ഞോളിയത് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, വേദന ഇല്ലാത്ത മനുഷ്യൻ ഉണ്ടാവുമോ? ആ മന്ത്രപ്പണ് പഠിക്കുക. أعوذ بعزة الله وقدرته من شر ما أجد وأحاذر. أعوذ بعزة الله وقدرته من شر ما اجد واحاذر. ഇതിന് അർത്ഥം പറയാം. ഇത് നിങ്ങൾ എഴുതി വാങ്ങണം, എഴുതി വാങ്ങി കീശയിൽ ഇട്ടിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലി പഠിക്കണം. നിങ്ങൾക്ക് മന്ത്രിക്കാം, നിങ്ങളെ കുട്ടികൾക്ക് മന്ത്രിക്കാം. കുട്ടികൾക്ക് മന്ത്രിക്കുമ്പോ നമ്മൾ അഴുതു എന്ന് പറയുന്നതിന് പകരം വഈദുക എന്ന് പറയാം. ഒരു കുട്ടിയാണെങ്കിൽ, രണ്ട് കുട്ടിയാണെങ്കിൽ വഈദുക്കുമ വേറെയും പല മന്ത്രങ്ങളുണ്ട് കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണ്ടേ. നമ്മൾ മന്ത്രവാദത്തെയാണ് എതിർത്തത്, മന്ത്രത്തെ നമ്മൾ എതിർത്തിട്ടില്ല. ഇസ്ലാമിൽ മന്ത്രമില്ല എന്ന് ചില ആളുകൾ വിചാരിച്ചിട്ടുണ്ട്, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഇതിപ്പോ പ്രാർത്ഥനയാണോ? ഇത് മന്ത്രമാണ്. വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് സ്വയം മന്ത്രിക്കുക, മന്ത്രിക്കാൻ വയ്യാത്തൽക്ക് നമ്മൾ മന്ത്രിച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി, അഊദു ഞാൻ അഭയം തേടുന്നു, ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി അള്ളാഹുവിന്റെ ഇസ്സത്തും അവന്റെ ഖുദ്റത്തും മുഖേന, മിൻ ഷർരി മാ അജിദു ഞാൻ അനുഭവിക്കുന്നതിന്റെ തിന്മയിൽ നിന്ന്, ഉഹാദിർ വലുതായിപ്പോകും പ്രയാസമായിപ്പോകുമെന്ന് ഞാൻ ഭയപ്പെടുകയും ചെയ്യുന്ന. ഇപ്പൊ വേദന ഉണ്ട്, ആ വേദന അധികമായിപ്പോന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഈ വേദനയുടെ ഷെറിൽ നിന്നും അള്ളാഹുവിന്റെ ഇസ്സത്തും ഖുദ്റത്തും മുഖേന ഞാൻ അഭയം തേടുന്നു. ഇതാണ് മന്ത്രം. എന്താ മന്ത്രം? വേദനക്കുള്ള മന്ത്രം. വേദനയുടെ ഭാഗത്ത് കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ, പിന്നെ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ഷർരി മാ അജിദു വ ഉഹാദിർ. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫഅൽതു ദാലിക, ഞാൻ അങ്ങനെ ചെയ്തു. ഫഅദ്ഹബല്ലാഹു മാ കാനബി, അങ്ങനെ അള്ളാഹു എനിക്കുണ്ടായിരുന്ന വേദന ഇല്ലാതാക്കി. ഫലം അസൽ ആമുറു ബിഹ അഹ്ലി വഗൈറഹും, അതുകൊണ്ട് ഞാൻ എന്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഈ കാര്യം കൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എനിക്കൊരനുഭവം ഉണ്ടായി, ഞാൻ ഇങ്ങനെ ചെയ്തു, റസൂൽ ഇങ്ങനെ പറഞ്ഞെന്നു, അതുകൊണ്ട് എനിക്ക് എന്റെ വേദന മാറിക്കിട്ടി. അത് കുടുംബക്കാരോടും ബന്ധപ്പെട്ടവരോടൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ എപ്പോഴും ഭൗതിക ചികിത്സനെ പറ്റി മാത്രം ചിന്തിക്കുക. വേദന ഉണ്ടായാൽ ഉടനെ ഡോക്ടറെ കാണും, എന്നിട്ട് ചിലപ്പോ ഉഴിച്ചിൽ നടത്തും, ചിലപ്പോൾ ഇഞ്ചക്ഷൻ അടിക്കും, ചിലപ്പോൾ അത് കീറിക്കളയും, അല്ലേ? ഒക്കെ അതൊക്കെ ചെയ്തോളൂ. അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്ത്? അതിനേക്കാൾ ആദ്യത്തിൽ ചെയ്യേണ്ട കാര്യമാണെന്ത്? ഇത് ഇതാണ് ആത്മീയ ചികിത്സ എന്ന് പറയുന്നത്. മറ്റേ ഭൗതിക ചികിത്സയാണ്. എല്ലാത്തിനും മരുന്നുണ്ട്. മരുന്നാണ് രോഗം മാറ്റുന്നതെന്നാണ് ആളുകളെ വിചാരം. മരുന്ന് ഒരു സബബ് മാത്രമാണ്. അള്ളാഹ് നിശ്ചയിച്ച പല സബബുകളിൽ ഒരു സബബാണ് മരുന്ന്. മന്ത്രവും അതുപോലത്തെ ഒരു സബബാണ്. എന്നാൽ ഐക്കലും മേലസും അതുപോലത്തെ സബബല്ല. അത് വേർതിരിച്ച് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? രോഗം വന്നാൽ മരുന്ന് കഴിക്കാം. ഭൗതികമായ ചികിത്സകൾ, അറിവുള്ള ചികിത്സയെക്കുറിച്ച് അറിയുന്ന ആളിന്ന് ചികിത്സ സ്വീകരിക്കാം, പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചു കൊടുക്കാം, അതോടൊപ്പം മന്ത്രിക്കണം. ഇതുപോലെ കുട്ടികളെ രണ്ട് തുടയിലും ഹസനീം ഹുസൈനി ഇരുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ച മന്ത്രമുണ്ട്. എപ്പോഴും കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കാവുന്ന മന്ത്രമാണ് അത്. ഇപ്പൊ ചിലപ്പോഴൊക്കെ ചെറിയ കുട്ടികളൊക്കെ വല്ലാതെ കരയും. കരയെന്നെ കരയെന്നെ വാപ്പെടുത്ത് കുറെ തോളിലിട്ട് നടക്കും, ഉമ്മെടുത്ത് കുറെ തോളിലിട്ട് നടക്കും. ബാപ്പാര് പിന്നെ പറയും വയ്യഞ്ഞ് കൊണ്ടുപോയിക്കത് എന്നറി. ഉമ്മാക്ക് പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്നു കൊടുക്കുക, കുട്ടിയെ വൃത്തിയാക്കുക, നജിസ്റ്റൊക്കെ വൃത്തിയാക്കുക, എന്നിട്ട് നമ്മൾ പറയേണ്ടതാണ്. പെൺകുട്ടിയാണെങ്കിൽ ഉഈദുക്കി, ആൺകുട്ടിയാണെങ്കിൽ ഉഈദുക്ക. ഉഈദുക ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. കണ്ണേറിന് മന്ത്രിക്കുക, വിഷം തട്ടീന് മന്ത്രിക്കുക. ഇതൊക്കെ ഇസ്ലാമിലുള്ളതാ. ഇതൊന്നും നമ്മൾ എതിർത്തിട്ടില്ല. നമ്മളെ ചില ആളുകൾ ഇതൊന്നുമില്ലാന്നാ വിചാരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനിയും ഹുസൈനിയും രണ്ട് തുടയിൽ ഉഴുത്തിയിട്ട് മന്ത്രിച്ചു, എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നിങ്ങളുടെ പിതാവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖിനും ഇസ്മായിലിനും ഇപ്രകാരം മന്ത്രിച്ചിരുന്നു. എന്താ മന്ത്രത്തിന്റെ അർത്ഥം? അത് രണ്ടു കുട്ടികളായതുകൊണ്ട് ഉഈദുക്കുമാ, ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി അള്ളാഹുവിൽ അഭയം ചോദിക്കുന്നു. ബി കലിമാത്തില്ലാഹി താമ്മ, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന. മിൻ കുല്ലി ശൈത്വാനിൻ, എല്ലാ പിശാചുക്കളിൽ നിന്നും. വഹാമ്മ, എല്ലാ ഇഴജന്തുക്കളിൽ നിന്നും. വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാ പൊട്ടക്കണ്ണുകളിൽ നിന്നും. അപ്പൊ കണ്ണേറുണ്ട്, പിശാചുബാധ ഉണ്ട്, കണ്ടോ? ഇഴജന്തുക്കളിൽ നിന്നുള്ള ഉപദ്രവം കൂട്ടി പറഞ്ഞു അതില്. എന്തെല്ലാം ഇഴജന്തുക്കളുണ്ട്? നമ്മൾ കിടക്കണ കടക്കന്റെ അടിയിലുണ്ടാവും ചിലപ്പോ, അല്ലേ? നമ്മുടെ തലയണന്റെ അടിയിലുണ്ടാവും ചിലപ്പോ, നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ അവിടെ ഉണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ മേലെ നിങ്ങോട്ട് വീഴും ചിലപ്പോ. ഇതൊക്കെ ഉണ്ടാവാം. പല ജന്തുക്കളുണ്ടാവും. ചിലത് കടിച്ചാ മരിക്കൂല, പക്ഷെ വിഷമായിരിക്കും. മനസ്സിലായില്ലേ? അജുവ കാരക്ക ഏഴ് എണ്ണം രാവിലെ തിന്നാൽ വിഷമോ സിഹറോ ബാധിക്കുകയില്ല എന്ന് ഹദീസുണ്ട്. മദീനത്തെ സ്പെഷ്യൽ കാരക്കയാണ് എന്ത്? അജുവ. ആ പറഞ്ഞ വിഷ ഏതാ? പാമ്പ് കടിച്ചിട്ടുള്ള വിഷമല്ല അത്. ചില പൊട്ടന്മാരങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എലിവിഷവും തരാ, ഏഴ് അജുവ കാരക്കയും തരാ, നിങ്ങൾ എലിവശം കഴിക്ക്, എന്നിട്ട് ഏഴ് അജുവാക്കാരൊക്കെ ഒന്ന് മാറ്റി കാണിച്ചുകൊണ്ടോ എന്നിട്ട് അമുക്ക് നിന്ന് വിളിക്കും, കേട്ടവര് വിളിക്കും. യഥാർത്ഥത്തിൽ ആ സുമ്മ ഏതാ? കൊല്ലാത്ത വശാണ്. തേള് കുത്തുക, കടുന്നൽ കുത്തുക, കുമ്മക്കൻ എന്ന് പറയും നമ്മളവിടേക്ക്. ഈ കടുന്നലിന്റെ വേറൊരു സാധന, അങ്ങനെയുള്ള പഴുതാര എന്ന് പറയും ഇവിടെ. ഈ അല്ലേ കൽക്കുഞ്ഞൻ എന്നാ നമ്മളവിടെ പറയാ. ഈ ജാതി മരിക്കാത്ത വശത്തിനെ പറ്റിയാണ് ആ പറഞ്ഞത്. അതെന്താച്ചാ, അജുവ കാരക്ക തന്ന ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാവും. ഇങ്ങനത്തെ മരിക്കാത്ത വിഷം പെട്ടെന്ന് ഏൽക്കൂല എന്നാണ് അതിന്റെ. അപ്പൊ ഇതിനൊക്കെ നിഷേധിക്കുന്ന ഒരു കൂട്ടിരിപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരാണ് യഥാർത്ഥ സലഫി എന്നാ പറയുന്നത്. നമ്മളൊക്കെ ഹുറാഫിയായി എന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് സ്വീകരിച്ച എങ്ങനെയാ ഹുറാഫിയാകുക? അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് മന്ത്രിക്കാനുള്ള മന്ത്രാണിത്. ചെറിയ കുട്ടികൾക്ക് എപ്പോഴും മന്ത്രിച്ചേക്കാം. കുട്ടികൾ ഇങ്ങനെ കരയാണെങ്കിൽ ഈ മന്ത്രം ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കന്നെ. ഉഈദുക ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. പഠിക്കണത് ആർക്കാണ് ആവശ്യമില്ലാത്തത്? ആർക്കെങ്കിലും ആവശ്യമില്ലാത്തവരുണ്ടോ? കുട്ടി കരയുന്നു, പേരക്കുട്ടി കരയുന്നു അല്ലേ, വേഗം വണ്ടി എടുത്തിട്ട് ആശുപത്രി ഡോക്ടറെ കാണിക്കാൻ പോകും. ഡോക്ടർ ചിലപ്പോൾ മയക്കത്തിന്റെ സൂചി കൊടുക്കും, സമാധാനമായി കുട്ടി അങ്ങനെ ഉറങ്ങും. ഇതിന് വല്ല ചെലവുണ്ടോ? വല്ല ചെലവുണ്ടോ ഇതിൽ? നശീദിൽ യഖീൻ വേണം, ഉറപ്പ് വേണം, മനസ്സിൽ ഉറപ്പ് വേണം. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആത്മീയ ചികിത്സയാണ് തിബ്ബു റുഹാനി എന്ന് പറയും. അത് ഞാൻ ചെയ്താൽ എനിക്കതുകൊണ്ട് ഫലം കിട്ടും എന്ന് യഖീനോടുകൂടി ചെയ്യണം. എങ്ങനെ പറഞ്ഞ് ചെയ്തോക്കല്ലേ, കിട്ടിയാ കിട്ടി, ആജാദ്യല്ല, യഖീൻ വേണേല്. അപ്പൊ കുട്ടികളെ മന്ത്രിക്കാനുള്ള മന്ത്രം ഏതാ? ഉഈദുക ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിം വഹാമ വ മിൻ കുല്ലി ഐനിൻ ലാമ. ഇത് ബുഖാരിയിലുള്ള ഹദീസാ, ലൈഫാന്ന് വിചാരിക്കണ്ട. ചില പൊട്ടന്മാർ അങ്ങനെ വേഗം ചാടും, അത് ലൈഫായിരിക്കും, ഒന്നണ്ട് വിചാരിക്കല. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാ അത്, മനസ്സിലായില്ലേ? അപ്പൊ കുട്ടികൾ, ഒരു കുട്ടിയാണ് ഉഈദുക്ക, രണ്ടു കുട്ടി ഉഈദുക്കുമാ, രണ്ടു കുട്ടികളുടെ കുട്ടിയെ ഒന്നിച്ചിരുത്തിയിട്ടും പറയാം ഉഈദുക്കും. ഇനി ഒന്നുമില്ലെങ്കിലും പറയാൻ, നിങ്ങള് വീട്ടിൽ ചെന്നു, സാറെ നമുക്ക് പുതിയ കുട്ടി ഉണ്ടായതാണ്, തന്നെ മുന്തിരിച്ചൂടെ നമുക്ക് വല്ല ചെലവുണ്ടോ? ആ കുട്ടിയെ കയ്യിലെടുത്തിട്ട് ആ കുട്ടിയുടെ തലയിലേക്ക് ഇങ്ങനെ ഈ മന്ത്രം ചൊല്ലിട്ട് ഒന്നിങ്ങനെ തുപ്പൽ തെറിക്കുന്ന രൂപത്തിൽ ഊതണം. പല ഓടക്കോയിൽ ഊതും പോലെ ഫൂ എന്നല്ല, മന്ത്രിക്കാരന അതാ ഈ ദിക്ർ ചൊല്ലിയ ആ ദിക്റുമായി കലർന്ന ഉമിനീര് ഈ കുട്ടിയുടെ ദേഹത്ത് പതിപ്പിക്കണം. ആർക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പൊ രോഗിന്റെ അടുത്ത് ചെന്നാൽ രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ട്, അത് മന്ത്ര റുഖിയത്തു റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മന്ത്രം എന്നാണത്. ഏതാണത്? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അന്തശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇതൊന്നും പഠിക്കാതെ വിടൂല്ല, എല്ലാരും പഠിക്കണതൊക്കെ. എല്ലാ രോഗിയെ സന്ദർശിക്കട്ടെ നമുക്കൊക്കെ, ആർക്കാ രോഗിയെ സന്ദർശിക്കേണ്ടത്? ഇത് മന്ത്രിക്ക, അവിടെ ചെന്ന് ബ്രെഡും ചായയും കുടിച്ചിങ്ങോട്ട് ചാടുകയല്ല. ആളെ രോഗിന്റെ മേലെ കൈവച്ചിട്ട്, ആണു ആണുവാണെങ്കിൽ കൈവെക്കാലോ, പെണ്ണാണെങ്കിൽ കൈവെക്കാതെ പ്രാർത്ഥിക്കാം. പെണ്ണ് രോഗിയായ ആണിന് മറയോടുകൂടി കാണാം, ആണ് രോഗിയായ പെണ്ണിനും വന്ന് കാണാം, മനസ്സിലായില്ലേ? അങ്ങനെ കണ്ടതായിട്ട് സഹാബികളുടെ ഇതിലുണ്ട് രോഗം കാണുമ്പോ. പക്ഷേ നോക്കേണ്ടാത്ത സ്ഥലത്തൊന്നും നോക്കാൻ പാടില്ല, നല്ല മറയില് പെട്ടെന്ന് അങ്ങ് പാഞ്ഞ് കയറരുത്. ആണുങ്ങളാണ് ചെല്ലുന്ന ആ മറി, ഇതൊക്കെ സ്വീകരിക്കണം. അപ്പൊ ഏത് രോഗി എടുത്തു പോയാലും രോഗിക്ക് വേണ്ടിയുള്ള മന്ത്രം ഏതാ? അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇസ്ഫി അന്തശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇതൊന്നും ഇപ്പൊ ഞമ്മക്ക് പെട്ടെന്ന് പഠിക്കാൻ കഴിയൂല ഉസ്താദേ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അറിയുന്ന ഒരു മന്ത്രം പറഞ്ഞുതരാം, സൂറത്തുൽ ഫാത്തിഹ. അതറിയില്ലെന്നറിയോ? പറയോ. ആ സൂറത്തിന് തന്നെ ഒരു പേരെന്താ നിങ്ങള്? സൂറത്തുർ റുഖിയ, മന്ത്രിക്കാനുള്ള സൂറത്ത്. ഏത് രോഗത്തിനും പറ്റും. സഹാബികൾ ഒരിക്കലും യാത്രയിൽ ഇങ്ങനെ പോകുമ്പോ, ഇന്നത്തെ മാതിരി ലോഡ്ജും ഹോട്ടലൊന്നും ഇല്ലാത്ത കാലാ, അപ്പൊ ഒരു നാട്ടിൽ ചെന്നിറങ്ങിയപ്പോ ഞങ്ങൾ ദൂരത്ത് നിന്ന് വരുന്നവരാണ്, ഞങ്ങളെ വിരുന്നുകാരായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. ഒന്നും സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അവരേതോ മൂലയിൽ ചുണ്ടുകൂടിക്കുമ്പോ അവരെ ഗോത്ര നേതാവിന് വിഷം തീണ്ടി, നേരെ വന്നു, നിങ്ങളിൽ മന്ത്രം അറിയണ വല്ലവരുണ്ടോ? ഞങ്ങളെ നേതാവിന് വിഷം തീണ്ടിയാണ്. ഞങ്ങളുടെ മന്ത്രിക്കാരനവരൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ഇജ്ജാതി പണിയല്ല എടുത്ത്, അതുകൊണ്ട് പ്രതിഫലം നിശ്ചയിക്കാതെ മന്ത്രിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ഒരു കൂട്ടം ആടുകളെ കൊടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പോയി മന്ത്രിച്ചു. എന്താ മന്ത്രിച്ചത്? ഫാത്തിഹ സൂറത്ത്. ഫാത്തിഹ സൂറത്ത് നല്ല ഓതുന്നിട്ട് തുപ്പൽ ഇങ്ങനെ ശേഖരിച്ചിട്ട് ഇങ്ങനെ ഊതും. ഇതും ബുഖാരിയിലുള്ളതാ, വെറുതെ വിടൂല, ലൈഫാന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. ഇത് കാഫിര്യങ്ങൾക്ക് മന്ത്രിച്ചെടുത്ത്, ഇത് മുസ്ലിമീങ്ങളും കൂടിയല്ല. ആരാത്? ഈ ഗോത്ര നേതാക്കന്മാര് കുഫ്ഫാറുകളാണ്. അപ്പൊ സഹാബി, എന്നിട്ട് ആട് വാങ്ങിയപ്പോ ഇവർക്കൊരു വിഷമം, നമ്മളിങ്ങനെ ചോദിച്ചു വാങ്ങിയതുകൊണ്ട് ഇപ്പൊ ഇത് തിന്നാ ഹലാലാകുമെന്നൊരു സംശയം. അങ്ങനെ ഇനി റസൂലിന്റെ അടുത്ത് എന്നിട്ട് നമുക്കിത് ഉപയോഗിച്ചാൽ മതി. ആടുകളെയും കൊണ്ട് പോയി മദീനത്ത് എന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ റസൂലുള്ളാഹി തിന്നാ കുഴപ്പമില്ല. നബി പറഞ്ഞു, ഒരു വിഹിതം എനിക്കും തന്നാളീൻ. അതിനാ നബിക്ക് പൂതിയായിട്ട് പറഞ്ഞല്ല, ഇവർക്ക് സംശയമാണ് തീർന്നോട്ടെ വെച്ചിട്ട്. അപ്പൊ മന്ത്രിച്ചിട്ട് എന്തെങ്കിലും പ്രതിഫലം വാങ്ങിയാൽ അത് ഹലാലാകോ ഇല്ലേന്ന് സംശയം വേണ്ട എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുവദിച്ചത്. പക്ഷെ ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയിട്ട് വലിയ തുക ലക്ഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മന്ത്രിച്ചു തരും, സംഗതി മാറ്റിത്തരും, ഉത്തരം അങ്ങോട്ട് തരുമോ? അതില്ല. അവിടെ അവര് കരാറാക്കി ഞങ്ങൾ മന്ത്രിച്ചു തരാം, രോഗം ശിഫയായാൽ ഞങ്ങൾക്ക് എന്ത് വേണം? പ്രതിഫലം വേണം. അത് എത്രയും നിശ്ചയിച്ചു. അത് ശിഫ ആകുക എന്നുള്ള ഷർത്തോടു കൂടിയാണ് അവിടെ അവരെ ആ കരാറിൽ ഏർപ്പെട്ടെന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഫാത്തിയോതി മന്ത്രിക്കുക. ഇനി നിങ്ങൾക്ക് അറിയണ മന്ത്രം വേറെയുണ്ട്, ഏതാ? ആയത്തുൽ കുർസി. കിടക്കുമ്പോ സ്വന്തം മന്ത്രിക്കുക നമ്മുടെ പറഞ്ഞുന്നുണ്ടല്ലേ. എങ്ങനെയാ മന്ത്രിക്കല്? ആയത്തുൽ കുർസി ഓതിയാൽ നമുക്ക് പിശാജ് നിന്ന് രക്ഷ ഉണ്ടാകും. ഒരു മലക്ക് നേരം വെളുക്കോളം നമുക്ക് കാവല് നിൽക്കും. ഓതോടുകൂടി കിടക്കുക. എന്നിട്ട് കിടക്കാൻ നേരത്ത് എന്താ ചെയ്യേണ്ടത്? കൈയിങ്ങനെ പിടിക്കുക, എന്നിട്ട് കയ്യിലേക്ക് ഓതുക. ഏത്? മൂന്ന് സൂറത്ത്. ആയത്തുൽ കുർസി ഓതിന് പുറമെ മൂന്ന് സൂറത്ത് ഓതുക. ഏതൊക്കെയാ? അത് നിങ്ങൾക്ക് അറിയുന്നെ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഔദു റബ്ബിൽ ഫലഖ്, ഖുൽ ഔദു റബ്ബിന്നാസ്. എന്നിട്ട് കയ്യിലേക്ക് ഇങ്ങനെ ഊത. ഊതലെങ്ങനെ ഊതുക എന്ന് പറഞ്ഞാൽ അപ്പൊ മനസ്സിലാക്കണത് നഫസ എന്നതിന് പറയാ. അല്പം തുപ്പൽ തെറിപ്പിച്ചുകൊണ്ടുള്ള ഊത്തിന് ചില ആളുകൾ തുപ്പുക എന്നറിയും. തുപ്പലല്ല, തുപ്പിക്കൊടുത്തു. ബസക്ക എന്ന് പറഞ്ഞാൽ അവിടെ നഫസ എന്നർത്ഥം. നഫസക്ക് അല്പം തുപ്പൽ തെറിപ്പിച്ചുകൊണ്ട് അത് മന്ത്രിക്കുമ്പോഴുള്ള ഊത്ത്. അത് ഊതിയിട്ട് കള്ളർ കണ്ടോളിയും, മുഖം ഇങ്ങനെ തടവുക, എന്നിട്ട് തല ഇങ്ങനെ തടവുക, ഇടത് കൈകൊണ്ട് വലത് കൈ തടവുക, വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുക, മനസ്സിലായില്ലേ. എന്നിട്ട് കൈ ഇങ്ങനെ ശരീരത്തിലെത്തുന്നിടത്തൊക്കെ തടവുക. ഒന്ന്, രണ്ടാമതും ഇതേ പണി. മൂന്ന് സൂറത്ത് ഓതുക, തുപ്പൽ തെറിപ്പിച്ചുകൊണ്ടൊക്കെ അത് മുഖം തടവുക, തല തടവുക, ഇടത് കൈ കൊണ്ട് വലത് കൈ തടവുക, വലത് കൈ കൊണ്ട് ഇടത് കൈ തടവുക, എത്തുന്നിടത്തൊക്കെ തടവുക. അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യണം സ്വയം മന്ത്രിക്കൽ. ഇതറിയാത്തതാ? അപ്പൊ ഫാത്തി ഓതി മന്ത്രിക്ക, ആയത്തുൽ കുർസി ഓതി മന്ത്രിക്ക, പിന്നെ ഈ പറഞ്ഞ മൂന്ന് സൂറത്ത് ഓതി മന്ത്രിക്ക. ഇനി ഒന്നും അറിയില്ലെങ്കിൽ അള്ളാഹുവേ ഈ രോഗിയുടെ രോഗം ശിഫയാക്കണേ, റഹ്മാനെ രോഗം ശിഫയാക്കുന്ന റഹ്മാനെ ഇയാളുടെ രോഗം ശിഫയാക്കണേ. ബസ് ഔ മന്ത്ര. അതിനാർക്കും അറിയാത്തുണ്ടോ? ഉണ്ടോ? ഇനി അതും അറിയില്ല അറിയോ? അപ്പൊ നമ്മക്ക് എല്ലാവർക്കും അറിയാം, മന്ത്രിക്കാൻ അറിയാ. നമ്മൾ മന്ത്രിക്കാറില്ല. നമ്മൾ വേഗം ഡോക്ടർക്ക് ഫോൺ ചെയ്ത് പാനഡോൾ കൊടുത്ത് പാരസെറ്റാമോൾ കൊടുത്ത് ഇഞ്ചക്ഷൻ അടിച്ച് അതൊക്കെ അതിന്റെയൊക്കെ മുമ്പ് ചെയ്യേണ്ടതാ. അത് ചിലപ്പോൾ ഇതിനൊന്നും ആവശ്യമുണ്ടാവില്ല. നിങ്ങൾ ചെയ്തു നോക്കിക്കൊണ്ടൊന്ന്. ചെറിയ കുഞ്ഞു മക്കൾ കരയുമ്പോ അവർക്ക് എന്താന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എനിക്ക് വയറുവേദനയാണ്, എനിക്ക് തലവേദനയാണ്, എനിക്ക് അവിടെ വേദന, ഇതൊന്നും പറയാൻ കഴിയാത്ത കൊച്ചു കുഞ്ഞാണ് ഈ കരയുന്നത്. അപ്പൊ മന്ത്രം അവിടെ ഫലം ചെയ്യും. അപ്പൊ മന്ത്രത്തെ കുറിച്ച് നല്ല യഖീന് നമുക്കുണ്ടാകണം. അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇന്ന് വേദനയുടെ മന്ത്രം പറഞ്ഞപ്പോ കൂട്ടത്തിൽ മൂന്നാല് മന്ത്രം കൂടി പറഞ്ഞു എന്ന് മാത്രം. ഏതൊക്കെയാണ് പറഞ്ഞ മന്ത്രങ്ങൾ? ഒന്ന് വേദനയുടെ മന്ത്രം ബിസ്മില്ല മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് ചെയ്യേണ്ടത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് മന്ത്രിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനും ഹുസൈനും മന്ത്രിച്ച ഏതാ മന്ത്രം? ഉഈദുകുമ ബി കലിമ. അത് കുട്ടികൾ രണ്ടായതുകൊണ്ടാണ്. അല്ലെ, ഒരു കുട്ടിയാണെങ്കിൽ ഉഈദുക ബി കലിമാത്തില്ലാഹി താമ്മ. അള്ളാഹുവേ, നിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ മുഖേന ഞാൻ നിന്നോട് ഈ കുട്ടിക്ക് വേണ്ടി അഭയം ചോദിക്കുന്നു, ശരണം ചോദിക്കുന്നു. എന്തിൽ നിന്നൊക്കെ? മിൻ കുല്ലി ശൈത്താനിൻ, എല്ലാ ശൈത്താനിൽ നിന്നും. കുട്ടികളെ ശൈത്താൻ ബാധിക്കും. അതാണ് മഗ്‌രിബി ആയ കുട്ടികളെ പുറത്തുവിടരുത്, വാതിലടക്കണം, കുട്ടികളെ ഉള്ളിലേക്കാക്കണം. കാരണം എന്താ? ഫഇന്ന ശൈത്താന തന്തശർ, ശൈത്താന്മാര് വ്യാപിക്കണ സമയമാണപ്പോ. ഇതൊക്കെ ഖുറാഫാത്താന്നാ ഈ കൗമു പറയണേ. ഇതൊക്കെ ബുഖാരിയിലല്ല ഹദീസ. ബിസ്മി ചൊല്ലി വാതിലടച്ചാൽ എന്നിട്ട് ചോദിക്കാണ്, ജനലിന്റെ ഉള്ളിൽ കൂടി ഓട്ടൽ അയില വരൂലേ, മറ്റേ കൂടി മേലെ പിന്നെ മറ്റേ ഓട്ട വെച്ചിട്ട് അയില വരൂലേ, ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഇത് ചെയ്താൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടി. ബിസ്മി ചൊല്ലി അടച്ച വാതിൽ ശൈത്താൻ തുറക്കൂല. ബിസ്മില്ല പറഞ്ഞിട്ട് വാതിലടക്കണം, കുട്ടികളെ ആത്താക്കണം. മനസ്സിലെ? അപ്പൊ ഫിസിൻ കുല്ലി ശൈത്താനിൻ വഹാം മഹാമത്ത്, എന്താ എഴജന്തുക്കള്. മനസ്സിലായില്ലേ? വമിൻ കുലി ഐനിൻ ലാമ്മ, ദുഷ്ട കണ്ണുകളിൽ നിന്ന്. കണ്ണേറില്ലേ? കണ്ണേറില്ല എന്നാ ചില ആളുകളെ വിചാരം. കണ്ണേറുണ്ട്, നബി മന്ത്രിച്ചല്ലത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടി രണ്ട് കുട്ടികളെ ഇങ്ങനെ കണ്ടപ്പോ, ജാഫറും നബി താലിബിന്റെ കുട്ടികളെ കണ്ടപ്പോ കുട്ടികളെ മുഖമൊക്കെ ആകതായിട്ടുണ്ട്. നബി അവരെ കുടുംബക്കാരോട് വിളിച്ചു പറഞ്ഞു, ഈ കുട്ടികൾക്ക് മന്ത്രിച്ചു കൊടുക്കണം, ഈ കുട്ടികൾക്ക് അയിന് ബാധിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. നല്ലറത്തുന്നും പറയും ഇതിന്, ദൃഷ്ടിദോഷം, ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതാണല്ലോ വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. എന്താ അർത്ഥം? അസൂയക്കാരൻ അസൂയ കാണിച്ചാൽ, അസൂയയോടുകൂടി ഒരു സംഗതി കുട്ടിനെ കണ്ട് നല്ല കൗതുകം തോന്നി, കുട്ടിനെ കണ്ണും മോക്ക കണ്ടപ്പ, അപ്പൊ നിങ്ങൾ എന്ത് പറയണം? മാഷാ അല്ലാ തബാറക് അല്ലാ എന്ന് പറയണം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് നിങ്ങളെ കണ്ണേറ് ബാധിക്കും, സ്വന്തം കുട്ടിക്കും ബാധിക്കും. മോളെ കുട്ടിക്കും മോന്റെ കുട്ടിക്കും ഒക്കെ ബാധിക്കും. ചെറിയ കുട്ടികളെ കാണുമ്പോ മസാല്ലാ അഥവാ കുട്ടികളെ ഇങ്ങനെ കുളിപ്പിച്ച്, അതിന് നമ്മളെ പെണ്ണുങ്ങൾ എന്താ മനസ്സിലാക്കിയറിയോ, ഓല് കുളിപ്പിച്ചിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു കുത്ത് ഐബ്രോ പെൻസിൽ കൊണ്ട് ഒരു കുത്ത് ഇട്ടാ പിന്നെ ഒന്നും ഉണ്ടാവില്ല എന്നാ. അതുപോലെ നമ്മളെ വേറെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല പടവലവും നല്ല കുമ്പളവും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കണ്ണൻ ചേർത്ത കൊണ്ടുവന്ന ടൈമിൽ ചുണ്ണാമ്പൂട്ട് ഇങ്ങനെ ഒരു പുള്ളിയിട്ടിട്ട് അതിങ്ങനെ തൂക്കിയിടുക, അല്ലെങ്കിൽ ഒരു കള്ളിമുള്ളിന്റെ കഷ്ണം തൂക്കിയിടുക, അല്ലെങ്കിൽ ഒരു കോലം ഉണ്ടാക്കിയിട്ട് പഞ്ഞൊക്കെ നിറച്ച് കുപ്പായൊക്കെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ നിർത്തുക. അത് അവർത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ജാതിയാണെങ്കിൽ വളരെ ഉഷാറായി എന്നാ വിചാരം. എന്നിട്ട് അത് പുരന്റെ മുമ്പ് കൊണ്ടൊക്കെ പുതിയ പുര ഉണ്ടാക്കുമ്പോ, അല്ലെങ്കിൽ കൈകറി പന്തലിന്റെ അവിടെ, ഇതൊന്നും കണ്ണീറിനുള്ള ചികിത്സയല്ല. അതൊക്കെ ബാധിക്കാതിരിക്കാനാണ് ഈ മൂന്ന് സൂറത്തും അഞ്ച് നേരം ചൊല്ലാൻ പറഞ്ഞത്. കേട്ടിട്ടില്ലേ, ഓരോ നിസ്കാരത്തിന് ശേഷം ഈ മൂന്ന് സൂറത്തും ഓതണം അല്ലേ. അതിൽ എന്തൊക്കെ ഉണ്ട്? വമിൻ ശരി നഫാസാത്തി ഫിൽ ഉഖദ്. എന്താ നഫാസാത്തി ഫിൽ ഉഖദ്? നഫാസാത്തി കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നവർ അതാരാ? സാഹിറന്മാരാണ്. കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നാരാ? സിഹിറന്മാര്. അപ്പൊ സിഹിറന്മാരെ ഷെറിൽ നിന്നും. അപ്പൊ സിഹിറുണ്ടോ? സിഹിറുണ്ടോ? സിഹിർ ബാധ ഉണ്ടാകുമോ? സിഹിർ ബാധയിൽ രക്ഷ ചോദിച്ചുള്ള പ്രാർത്ഥനയത്. വമിൻ ശരി ഹാസിദ് ഹസദ്, കണ്ണീർന്ന് രക്ഷ ചോദിച്ചത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാ. ഇതൊന്നും മൂടി വെച്ചിട്ട് അധികകാലം നടക്കാൻ കഴിയൂല. മനസ്സിലായില്ലേ? ഗർഭവും സത്യവും അധികകാലം മൂടിയേക്കാൻ പറ്റൂല എന്നാ. അത് പുറത്തു വരുന്നെയും. അപ്പൊ അതുകൊണ്ട് മന്ത്രം നമ്മൾ പഠിക്കണം. മന്ത്രം ഇസ്ലാമിലുള്ളതാണ്, മന്ത്രിക്കൽ ഇസ്ലാമിലുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോ വേദനക്കുള്ള മന്ത്രം, കുട്ടികളെ മന്ത്രിക്കുന്ന മന്ത്രം, പിന്നെ ആ രോഗി, ഏത് രോഗിയെ സന്ദർശിച്ചാലും റസൂലുള്ളാഹിന്റെ മന്ത്രം എന്ന ഹദീസിന് എന്റെ പേര്. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ ഇഷ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അൻ ലാ യുഗാദിറു മാ. കൈവച്ചിട്ട് ഒന്ന് തടയിക്കൊടുത്ത് എന്തൊരു ആശ്വാസമായിരിക്കും ആളുകൾക്ക്. അത് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളത്. പിന്നെ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഏത് രോഗത്തിനും മന്ത്രിക്കാം. ഫാത്തിഹയ്ക്ക് പേരിന് എന്തുണ്ട്? സൂറത്തുർ റുഖിയ എന്ന് പേരുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും നമുക്ക് സംസാരിക്കാം. ഏതായാലും മന്ത്രിക്കൽ നമ്മളെ ശീലാക്കി മാറ്റണം. മനസ്സിലായില്ലേ? മന്ത്രിക്കലും മന്ത്രിച്ചു കൊടുക്കലും ഒക്കെ അതൊന്നും സലഫികൾക്കില്ല എന്നാ അവിടെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. മന്ത്രമുണ്ട്, മന്ത്രിക്കലുണ്ട്, മന്ത്രിച്ചു കൊടുക്കലുണ്ട്. അത് ബിസിനസ് ആക്കുന്നതും അത് ചൂഷണോപാധിയാക്കുന്നതിനെയും നമ്മൾ എതിർത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മുസ്ലിയാക്കന്മാരെന്ന് പറയുന്ന മന്ത്രവാദികളെടുത്ത് പോകാനും പാടില്ല. കാരണം അവർ അള്ളാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവല്ലാത്തവർക്ക് അറിവ് നടത്തുന്നവരും അള്ളാഹുവല്ലാത്തവർക്ക് നേർച്ച ചെയ്യുന്ന ശിർക്കന്മാരാണ്. ഇത് ഒരു ശിർക്കുമില്ല. അതിൽ ഖുർആൻ ഓതുക, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദിക്ര് ചൊല്ലുക, എന്നിട്ട് ഹലാലായ മന്ത്രം ബസ്. മറ്റതങ്ങനെയല്ല. മറ്റ് ഇടക്ക് കൊല്ലൊല്ലും കുലാദ റബിനാസൊക്കെ ഉണ്ടാവും. ഇടക്ക് മറ്റേ ഷെയ്ഖന്മാരോടും ജിന്ന് നേതാക്കന്മാരോടും അവരൊക്കെ സഹായം ചോദിക്കും. മാത്രമല്ല ഇവരൊക്കെ ഇവരൊക്കെ പിശാജ് സേവകന്മാരും ആയിരിക്കും, ശൈത്താനെ പൂജിക്കുന്ന ആളുകളായിരിക്കും. ചേക്കുട്ടിന്റെ സേവ, എന്താ ചേക്കുട്ടി എന്നാ? ചേത്താൻകുട്ടി, ചേത്താൻകുട്ടി തന്നെ ചേത്താൻ സേവ. അത് മൂല്യരും തങ്ങളും ബീവിയും ഒക്കെ ഈ പിശാജ് പൂജകന്മാരായിരിക്കും. അങ്ങനെ താലെടുത്ത് പോകാനും പാടില്ല, ഓലോട് മന്ത്രിക്കാനും പാടില്ല, മന്ത്രിപ്പിക്കാനും പാടില്ല. തൗഹീദുള്ള ഖുർആൻ കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ശരിയായ അഖീദുള്ള ആളത്തിന് മാത്രമേ മന്ത്രിക്കാനും മന്ത്രിപ്പിക്കാനും പാടുള്ളൂ. അത് അടിവരയിട്ട് മനസ്സിലാക്കണം. കാരണം ഇതങ്ങോട്ട് വലിച്ചു നീട്ടിയിട്ട് ആ ഞങ്ങൾ പറഞ്ഞോടത്ത് എത്തിയില്ലേ, നിങ്ങൾ പറഞ്ഞോടത്ത് നമ്മൾ എത്തിയിട്ടില്ല, നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ചുരുക്കന്നെ. മാത്രല്ല, ഓല് നൂല് കൊടുക്കും, ചരട് കൊടുക്കും, വെള്ളം കൊടുക്കും, നാല് കോയിമുട്ടൊണ്ടരണം, മറ്റേ കരിക്കുണ്ടരണം, മറ്റേ പച്ച ബാൻഡില കൊണ്ടരണം. അല്ല, അങ്ങനത്തെ ഹിന്ദുക്കളെ പൂജ തന്നെ. കാരണം ഇവരൊക്കെ തനിച്ച മന്ത്രവാദികളാണ്. ഇവരെല്ലാവരും പൂജിക്കണത് ഒരേ ചൈത്താനെ തന്നെയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്തരം ആളുകളെടുത്ത് പോകാനും പാടില്ല, അവരെ മന്ത്ര ചികിത്സ സ്വീകരിക്കാനും പാടില്ല. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഹദീസിൽ പറഞ്ഞതു പ്രകാരമുള്ള ശരിയായ സലഫി ഉലമാക്കളൊക്കെ അംഗീകരിക്കുന്ന തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള മന്ത്രം പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഖീനോടുകൂടി മന്ത്രിച്ച് നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.